വിശുദ്ധന്റെ ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാന്തരമാവും ശ്രീവന്നനും പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, മുകളാന നീ വിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കലകാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാരം ശുശ്രൂഷണ്ടായിക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിശുതാവെ നിനക്ക് സ്തുതി, പാപികളായ മെടിയാരോട് കരണയിനീരാജാവെ നിനക്ക് സ്തുതി, പാർശ്വസുന്ദരായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിട്ടുകൾക്കുതലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. കടക്കാർ ക്ഷമിച്ചതുപോലെ കണക്കണം പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. വീട്ടിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടമനസ്സം ഞങ്ങളെ രക്ഷിച്ചോളണമേ. നിങ്ങൾ രാജ്യശക്തി മുഖത്തു എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ പറഞ്ഞ മാറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ ഭർത്താവായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോൾ പറയാമേ, നമ്മുടെ അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂല ദിവസം സുഭസ്വത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവെ, നിന്റെ ആശ്രിത മരിച്ചവർക്ക് പാർത്ഥിങ്ങൾ മരിച്ചവരെ നിവണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ നിങ്ങളെ പാർപ്പിക്കണമേ. വന്നൊരു മുരുന്നൊരു മരുന്നും വാഴ്ത്തപ്പെട്ടവനാ ശരീരങ്ങൾ ആ പാത്രം ശരിയായിട്ട് നിറച്ചുകൊടി മാറാണമേയാണ്. ഓറാനേശു മെച്ചിയാവിന്റെ കരണ ഭാഗം മുഖം ഇറങ്ങിയിറക്കിയതിലെ കർത്താവെ, ഞങ്ങൾ പാപികളാണെന്ന് നിങ്ങളേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മതം മയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹത്തിന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ മക്കൾ വഴി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. കരുണയോനാദേവമേ, ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം വളരെ അധികൃതയോർക്ക് ശ്രദ്ധിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാനൊക്കെ ഞങ്ങൾ കഴിവ് തരണമേ. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബോധങ്ങളെ വിചാരങ്ങളെയും അവിടെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളിതൊക്കെയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ കൂടി തെറ്റ് ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെയും ദൈവകൃപയുടെ മത്സരങ്ങളെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളെ തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ലേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ സ്വാധീനിക്കാൻ തക്കവണ്ണം ഒരു പരിശുദ്ധാത്മാവിന്റെ കവൽ ഞങ്ങളെ പൊതിയണമേ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം സഹോദരമിച്ച് വീണ്ടും ഭക്തിയോട് വരുന്ന ഈ ദിനങ്ങളിൽ ഈ പഠനങ്ങളൊക്കെയും കൂടുതൽ ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഉതകുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെങ്കിൽ ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടേക്കും എന്റെ സാക്ഷികളായും ദൈവാസന ബോധമുള്ളവരായിട്ട് ജീവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇതിൽ പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഇത് ശ്രമിക്കുകയും ഇതിനുവേണ്ടി നല്ല മനസ്സോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും രൂപ സമർപ്പിക്കുന്നു. വാഴ്ച എനിക്ക് ലഭിക്കണത് എന്റെ വചനത്തിന്റെ സത്യം തെളിഞ്ഞയുടെ കാരണം തക്കവണ്ണം പാർപ്പതയില്ലാതെ ദുർമോഹമില്ലാതെ എന്റെ മഹത്വത്തെ തർത്തിപ്പാൻ തക്കവണ്ണം കണ്ണുകളെയും ഹൃദയങ്ങളെയും അവിടുന്ന് സുതാരികൾ വർദ്ധിച്ചെടുക്കണമേ. ഞങ്ങളുടെ പരേതര സ്വർഗ്ഗവർക്ക് പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ എന്റെ പിതാവിനെ ദർശിക്കാത്തോ നാളെ കൊടുക്കുവാനായിട്ട് തന്നെ നന്ദി. ഈ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആസ്വദിക്കട്ടെ. നമ്മൾ യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ദിനങ്ങളൊക്കെയും പെന്തിക്കോസ്തി തിരുനാളായിട്ട് അതിനുവേണ്ടി ഒരുക്ക ദിനങ്ങളായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. നമ്മുടെ സ്വതന്ത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഈ കാത്തിരിപ്പ് ദിനങ്ങളെ കണക്കാക്കുന്നത്. കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷ വളരെ ഭക്തിയോടും ഒരുക്കത്തോടും പ്രാധാന്യത്തോടും കൂടി സ്വീകരിക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് ഈ ദിനങ്ങളൊക്കെ. വളരെ പിതാക്കന്മാരൊക്കെയും വളരെ പ്രാധാന്യത്തോടെ ഈ ദിനങ്ങളെ കണ്ടിരുന്നു. അതുകൊണ്ട് ഈ ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തമ്പുരാനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കൂടുതൽ തെളിമയോടും വിശുദ്ധിയോടും കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെയൊക്കെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സമ്മതിക്കുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏതാനും വാക്യങ്ങൾ, അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ള ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു ക്ലാസ് ഇച്ചിരി നീണ്ടു പോകുന്നുണ്ട്. എനിക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ടാണ് ഇച്ചിരി താമസമെടുത്ത് പഠിക്കുന്നത്. ഇന്ന് കഴിവതും ഒന്നാം അധ്യായം മുഴുവൻ തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എനിക്കറിയത്തില്ല എത്ര വരെ പോകുന്നു. കഴിവതും ഇച്ചിരി സ്പീഡിൽ എടുക്കത്തക്കവണ്ണം ഞാൻ ക്രമീകരിക്കാം. ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ചകളായിട്ട് പഠിച്ചത് ഒന്നാം അധ്യായത്തിന്റെ വിവിധ തലങ്ങളാണ്. ഒത്തിരി ഒത്തിരി പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഒന്നാം അധ്യായം. നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വന്ദനം ചെയ്യുന്നതായിട്ട് വായിച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചത് പരീക്ഷണം, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷയെ പറ്റി അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ പറ്റിയുള്ള ഒരു ചിന്തയാണ് നമ്മൾ കണ്ടത്. ഒന്നാം അധ്യായത്തിന്റെ 2 മുതൽ 4 വാക്യങ്ങളും അതുപോലെ തന്നെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് കഴിഞ്ഞ ആഴ്ചകളായിട്ട് ജ്ഞാനത്തെ കുറിച്ചുള്ള ഭാഗമാണ്. നമുക്ക് സ്വർഗത്തിൽ നിന്നും ഉയരങ്ങളിൽ നിന്നും അറിവ് ലഭിക്കുന്നതിനെ പറ്റിയുള്ള ഒരു കണ്ടെത്തലാണ്. അത് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ വായിച്ചത്. ഇനി നമ്മൾ വായിക്കുന്നത് 8-ാം വാക്യം മുതലാണ്. 8-ാം വാക്യം ഇങ്ങനെയാണ്, അതിന്റെ സ്ഥിരതയെ പറ്റിയാണ്, മനസ്സിന്റെ സ്ഥിരതയെ പറ്റിയാണ് 8-ാം വാക്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് വായിക്കും. ഇരു വയസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. കൂടുതൽ ആഴമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ പോലുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ ഈ ഇരു മനസ്സുണ്ടാവുക എന്ന് അതിന് അർത്ഥമല്ല. നമ്മൾ ഈ രണ്ട് തലയും രണ്ട് കരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലാണോ ഈ രണ്ട് മനസ്സെന്ന് പറയുന്നത്? നമുക്ക് കാണാൻ പറ്റത്തെങ്കിലും ഈ ഇരു മനസ്സെന്ന് പറഞ്ഞു മനസ്സ് രണ്ടെന്നുള്ള ഒത്തിരിയാണ് ചിലപ്പോൾ ഓരോരുത്തർക്ക്. നമുക്ക് ഓരോ സമയത്ത് ഓരോ മനസ്സാണ് നമുക്ക് എന്ന് പറയുന്ന പോലെ ഈ ഇരു മനസ്സെന്ന് പറഞ്ഞ ഒരു ദ്വയാസത്തിന്റെ ഒരു തലത്തിലാണ് ശരിയായിരിക്കും. ഇരു മനസ്സുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാല് ശരീരം ഒന്നാണെങ്കിലും സ്വഭാവം പല തരത്തില്ല. ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. ഇതിനാണ് പറയുന്നത് ഇരു മനസ്സുള്ള മനുഷ്യൻ എന്ന് ഞാൻ ഉപസ്ലിക്കാൻ നമ്മെ ഓർപ്പിക്കുന്നത്. ഇത് ഒത്തിരി ഉദാഹരണമുണ്ട്. ഇതിന് ശരിക്കും അതൊക്കെ ചഞ്ചല ഹൃദയമുള്ള മനുഷ്യരാണ് ഇരുമനസ്സെന്ന് പറഞ്ഞത്. ചഞ്ചല ഹൃദയമുള്ള മനുഷ്യര് ഒന്നിൽ തന്നെ ഒരിക്കലും നിലനിൽക്കത്തില്ല. ഒന്ന് കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നു, വേറൊന്ന് കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നു, വേറൊന്ന് കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നു. ഇങ്ങനെ കേൾവിക്കനുസരിച്ച് നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും നമ്മുടെ നിലപാടിനെ ഇങ്ങനെ കേൾക്കുന്നതനുസരിച്ച് മാറ്റുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ഇരുമനസ്സുള്ള മനുഷ്യൻ എന്നുള്ളത്. ഈ ഇതിനും ഒരു ഉദാഹരണത്തിന് ഭൂമിയിൽ പോകണ്ട. ചിലപ്പോൾ നമ്മളെയൊക്കെ മനസ്സിൽ തോന്നി ചിന്തിച്ചാൽ തന്നെ അറിയാം അല്ലേ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവമൊക്കെ ആഹ്വാനം മാറും. ഇത് പ്രത്യേക വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ ശക്തമായിരുന്നു. നമ്മുടെ ആരെങ്കിലും ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന നമ്മൾ ജനിച്ച് പഠിച്ചു വന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും നമ്മളോട് മറ്റെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ പൊടി തട്ടി അതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. ഞാനിത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. അത് പ്രത്യേകിച്ച് ഇത് അന്യവിശ്വാസങ്ങൾ ഇതൊക്കെ പോകുന്ന ഈ പെന്തിക്കോസിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് നൂതനമായ വിശ്വാസങ്ങളിലൊക്കെ പോകുന്ന ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ പല ആളുകളും നമുക്കറിയാം അല്ലേ. നമ്മളൊന്ന് കേട്ട് പഠിച്ചു വന്നു, ആരെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ നമ്മൾ എന്താണെന്ന് കൂടി ചിന്തിക്കാതെ ഉടനെ അതിന്റെ പിന്നാലെ പോകും. അല്ലെ, കുടുംബം എന്താണ്, വീട് കുടുംബഭദ്രത എന്താണ് ഒക്കെ ചിന്തിക്കാതെ ഈ കേൾക്കുന്നതിന്റെ പിന്നാലെ ഓടി അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് എടുത്തിയാടുന്ന സ്വഭാവക്കാരാണ് നമ്മളിലൊക്കെ പലരും പല ആളുകളും. അത് വിശ്വാസത്തിന്റെ കാര്യത്തില് ഇനി മറ്റു ചില കാര്യങ്ങളുമുണ്ട്. നമ്മള് വിശുദ്ധിയോടെ ജീവിക്കാനൊക്കെ ഉണ്ടാകും നിയോഗിക്കപ്പെട്ടവരാണ്. പക്ഷെ എത്ര നല്ല മനസ്സോടുകൂടി നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ ഓടുക എന്നുള്ള ഇതൊക്കെയാണ് ഈ ചഞ്ചല ഹൃദയം എന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ നമ്മൾ ചഞ്ചല ഹൃദയമുള്ള മനുഷ്യരാണ്. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നമ്മുടെ സ്വഭാവത്തിന് ഈ ക്ലാസ് എടുക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇരുന്നിരുന്നിരിക്കുന്ന സ്വാധീനമൊക്കെ ഒരു നമ്മൾ നിലനിൽക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്ന കാലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുകയാണ് ശരിക്കും ക്ലാസ്സൊക്കെ അർത്ഥമായിരിക്കുന്നു. അല്ല, വെറുതെ ഒരു ക്ലാസ് എടുത്ത് കുറെ വാക്യങ്ങൾ എഴുതി പഠിച്ചു പോയിട്ട് എന്നുള്ളതല്ല. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കുള്ള ഒരു സ്ഥിരത വിശ്വാസത്തില് ഞാൻ എന്ത് നിൽക്കുന്നു, എന്റെ സത്യയിലാണെങ്കിലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണെങ്കിലും എന്റെ കുടുംബ ജീവിതത്തിന്റെ കെട്ടുറപ്പാണെങ്കിൽ ഇവിടെ അവിടെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ നിലനിൽക്കുന്നിടത്ത് ഒരു സ്ഥിരത കണ്ടെത്തുവാൻ തക്കവണ്ണം എന്റെ വിശ്വാസവും എന്റെ ദർശനവും ആഴമായിട്ട് എത്തിച്ചേരുമ്പോഴാണ് ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഫലവത്തമായി തീരുന്നത്. ഞാൻ ചില വാക്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. Ephesians 4:14 നമ്മൾ വായിക്കുക. Ephesians 4:14
അങ്ങനെ നാം ഇനി മനുഷ്യരെ ചതിയാലും ഉപായത്താലും തെറ്റിക്കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും.
വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ മനസ്സുള്ള മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി അവിടെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത് അല്ലേ? എന്തെങ്കിലും കേൾക്കുമ്പോഴ് കാറ്റിനാൽ, നമുക്കറിയാം ഈ പത്രോസ്ലിഹായ ഒരിക്കൽ കർത്താവ് നിങ്ങൾ കാറ്റിനാൽ, നിങ്ങൾ എന്ത് കാരണമാണ് കരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഒലിയുന്ന ഓണയോ? ഈ ചില ആളുകളൊക്കെ ഈ സംശയിക്കും, യോന എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അടിയരികളൊക്കെ യോനകളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പലരുടെ കാരണം ഈ കാറ്റുകൊണ്ട് ഈ ഓന വലയുന്നതിനെ പറ്റിയാണല്ലോ. ഓനയെന്ന് പറയുന്നത് ഒരു സസ്യമാണ്. ഈ നദീതീരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പലസ്തീനിൽ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഈ നദീതീരങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഓന എന്ന് പറയുന്നത്. അതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ തീരത്തായാലും ഈ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഒഴുക്കിനനുസരിച്ച് അത് നീങ്ങിപ്പോകും, അല്ലെ കാറ്റിനനുസരിച്ച് അത് ജലീകരിക്കും. അതുകൊണ്ടാണ് ഈ വിഭാഗം അത് പറയാനായിട്ട് കാരണം. കാറ്റിനാൽ ഒലിയുന്ന ഓണ അത് ചില ഈ പിന്നെ ചില മനുഷ്യരുടെ അവരുടെ ഈ ശിഷ്യമാരെ പറ്റി ശാസിച്ചു വന്ന കർത്താവാണ് പറയുന്നതെങ്കിലും ചില മനുഷ്യരുടെ സ്വഭാവമാണ് അത്. ഈ കാറ്റ് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയി ഓടി നടക്കുന്ന ചില സ്വഭാവ മനുഷ്യരെ പറ്റി അവരുടെ പറയുന്നത്. അങ്ങനെ നാം ഈ മനുഷ്യരുടെ കവിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ തക്കവണ്ണം ഉപദേശത്തിൽ ഓരോ കാറ്റിനാൽ അലഞ്ഞു വരുന്ന ശിശുക്കൾ ആയിരിക്കാതെ വ്യക്തമായിട്ട് പറയുന്നത് ശരിക്കും ഈ വിശ്വാസങ്ങളെ പറ്റി തന്നെ പറയുന്നത്. കാറ്റിന് കുടുങ്ങി പോകാൻ ഉപദേശത്തിന് ഓരോ കാറ്റിനാൽ അലഞ്ഞു വരുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു മലയോളം സ്വാതന്ത്ര്യം വളരുവാൻ ഇടയാകും. അവിടെ വളരെ പറഞ്ഞു ഹീബ്രു എബ്രായ ലേഖനം 13:9 വാക്യത്തിലുള്ള പറയാറ് എബ്രായ 13:9
ദുരിതവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്.
സമയമില്ലാത്തതുകൊണ്ട് അല്ലെ, അന്യമായ ഉപദേശങ്ങളാണ് ആരും, വിവിധവും അന്യവുമായ ഉപദേശങ്ങളിൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ എബ്രായ ലേഖന കർത്താവ് നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. ശരിക്കും ഈ വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റി ഇന്ന് നടക്കുന്ന ചില വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റി ഒക്കെ തന്നെയാണ് അത്. അന്ന് ഉണ്ടായിരുന്നു ഇങ്ങനെ ശിഷ്യന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും ഒക്കെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും അല്ലെങ്കിൽ സഭയിലെ ചില കാര്യങ്ങളൊക്കെ സഭയിലെ വിശ്വാസികളുടെയും സഭയുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ പല അധികാരത്തിന്റെയും പണത്തിന്റെയൊക്കെ പേരിൽ പല ആളുകളും ചില വിശ്വാസങ്ങളൊക്കെ ഇഴുകി ചേർക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അതിനെതിരായിട്ടുള്ള ശിഷ്യന്മാരുടെ ശക്തമായ ഉപദേശമാണ്. ചിലപ്പോഴൊക്കെ ഈ നമ്മളൊക്കെ ഈ അന്യ വിശ്വാസങ്ങളിലൊക്കെ ആളുകൾ പോകുമ്പോഴ് അതിനെപ്പറ്റിയൊക്കെ പള്ളികളിൽ പ്രസംഗിക്കുമ്പോഴ് ആരെങ്കിലുമൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ഈ അച്ഛൻ അറിയിക്കുന്നത് ഈ കുറ്റം പറയാനായിട്ട്. കഴിവ് നമ്മളൊക്കെ മാറ്റങ്ങൾ പറയാറില്ല, എങ്കിലും ഈ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും പള്ളികളിൽ. ചിലരൊക്കെ ചിന്തിക്കും എന്തിനാ അല്ലെ കുർബാനക്കാണ് ഈ കുറ്റം പറയുന്നത്. വാസ്തവത്തിൽ അത് കുറ്റമല്ല പറയുന്നത്, ചില സത്യങ്ങളാണ്. അതിന് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം, കാരണം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇന്ന് വിശ്വാസത്തിന്റെ പേരിൽ എന്തുമാത്രം ആളുകൾ കബളിക്കപ്പെടുന്നുണ്ടെന്നറിയാമോ, എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെന്നറിയാമോ. എനിക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ട് പറയാൻ ഒത്തിരി കുടുംബങ്ങൾ ഭാര്യമാർ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതിന്റെ പിന്നാലെ ഓടി പിന്നെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് കുടുംബ ഡൈവോഴ്സായ കേസുകൾ പറയുന്നത് ഈ വിശ്വാസത്തിന്റെ പേരിൽ. കാരണം വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കാണ്. പക്ഷെ ഈ വിശ്വാസം തന്നെ ഇന്ന് വിവാഹ ബന്ധങ്ങള് വേറൊഴിവാക്കത്തോളം മാറുമെങ്കിൽ അത് എന്ത് വിശ്വാസമാണ്, അത് എന്ത് ആത്മാവാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അതൊരിക്കലും ദൈവികമല്ല. കുടുംബജീവിതത്തിന്റെ ഭദ്രത സഭ എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഭദ്രത ഇല്ലാതാക്കി കളഞ്ഞുള്ള വിശ്വാസം ഒരിക്കലും വിശ്വാസമല്ല. എത്ര കുടുംബങ്ങളുണ്ട് ഈ ഭാര്യമാര് ഇതുപോലെയുള്ള ചില സുവിശേഷകരുടെ പന്തലകളിൽ പെട്ടുകൊണ്ട് അവരുടെ പിന്നാലെ പോയി ഭർത്താവുമായിട്ട് ബന്ധമില്ല, മക്കളുമായിട്ട് ബന്ധമില്ല, കുടുംബമൊക്കെ നശിപ്പി കഴിഞ്ഞിറങ്ങിയ ആ ഒരു കുടുംബം പരിചയപ്പെട്ടതാണ്. ഇങ്ങനെ ഈ വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പറഞ്ഞി ഇപ്പം ഭർത്താവിന് അപ്പാർട്ട്മെന്റ് താമസിക്കൊണ്ട് ഗതികൾ വന്ന ഒരു ചരിത്രം കഴിഞ്ഞാണ് ഒരാളുടെ ഭാര്യം. അപ്പൊ ഇതൊക്കെ അത് വലിയ പൈശാചിക തിന്മ തന്നെയായത്. അപ്പൊ ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതുപോലെ മക്കാരുടെ തീർച്ചയായിട്ടും 13:9 ആറാം വാക്യത്തില് വിശുദ്ധ മക്കാവിൽ 13 അസ്ഥിര സ്വഭാവത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിശുദ്ധ മക്കാവിൽ 13:6
സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായാൽ അത് ഉണങ്ങിപ്പോയി.
അത്ര മതിയായിട്ട് സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായാൽ അത് ഉണങ്ങിപ്പോയെന്നാ പറയുന്നത്. വാസ്തവത്തിലാണ് പറയുന്നത് ആഴമില്ലാത്ത വിശ്വാസം അസ്ഥിര സ്വഭാവമുള്ള മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് അല്ലെ. വിശ്വാസത്തിന് ആഴമില്ലാത്തതുപോലെ ചൂട് തട്ടുന്നത് പ്രകൃതിയുടെ ചില കാറ്റുകൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില ഇത് ശരിക്കും അറിവുകളെ പറ്റിയാണ് പറയുന്നത്. ഇത് കിട്ടുന്ന മണിനെ പറ്റിയൊന്നല്ല പറയുന്നത്, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകൾ കിട്ടുമ്പോൾ അതിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യനെ പറ്റി തന്നെ കർത്താവ് നേരിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഗലാത്തി ലേഖനം ഒന്നിന്റെ ഒന്നാം അധ്യായം ആറും ഏഴും എട്ടും ഒന്നാഴ്ച ഗലാത്തി ലേഖനം ആറാം അധ്യായം ഒന്നാം അധ്യായം സോറി ഗലേഷ്യൻ ചാപ്റ്റർ 1:6-7-8
ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ.
വളരെ നിങ്ങൾക്ക് അറിയാം ഇത് ഈ വേദപാഠങ്ങൾ മിക്കവാറും ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് കുറ്റിന്റെ കുർബാനയില് പൗലോസ് ലേഖനം വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ പാഠ ഈ വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. എന്ത് ക്രിസ്തുവാണ് പൗലോസ് അഭിനന്ദ് പറയുന്നത്? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചതിനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറെ സുവിശേഷത്തിൽ ഇത് പറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷം തന്നെ പറയുന്നത്, വേറൊരു സുവിശേഷത്തിലേക്ക് പോവുക. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചുകളാൻ ഇച്ഛിക്കുന്നുണ്ട്. സംഭവം ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ്. നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റൊരു രൂപത്തിലെടുത്തതുമാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂരനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ഞങ്ങൾ പറയാം. ഇനി നാളെ പൗലോസ് തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന പൗലോസ് പറയുന്നത്. കാരണം ഞാനിപ്പോ പഠിപ്പിക്കുന്നത് സത്യം എന്ന് പറയുന്നത് ഇനി നാളെ വന്ന് ഞാൻ തന്നെ ഒരു മാറ്റാനുള്ളതല്ല, അത്ര മാത്രം ഉറപ്പ് വിശ്വാസത്തിനാണ് ഞങ്ങൾ പറയുന്നത്. ശിഷ്യന്മാരും ഞങ്ങളൊക്കെ പറയുന്നത് അത് വിട്ട് സ്വർഗത്തിൽ നിന്ന് ദൂരം വന്നാൽ ഇനി നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം പറഞ്ഞ സംഗതികളെ പറ്റിയുള്ള പൗലോസ് ലീഗായുടെ ഉറപ്പാണ് അവിടെ പറയുന്നത്. താൻ പഠിപ്പിച്ച സംഗതികളെ പറ്റി ശിഷ്യന്മാരുടെ ആ ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട സത്യമാണ്, നമ്മളൊക്കെ ജനിച്ചു പഠിച്ചു വളർന്ന സംഗതികളൊക്കെ എന്ന് പറയുന്നത് അല്ലെ ഒന്നാം നൂറ്റാണ്ട് പോലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പുള്ള ഒരു ശക്തിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പുള്ള വിശ്വാസം വിട്ടേച്ച് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകുമ്പോൾ അവർ അസ്ഥിരമായ മനുഷ്യൻ എന്നുള്ള തരത്തിലാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം ഞാൻ വായിക്കണ്ട, എഴുതിയാൽ മതി. മാത്യു ചാപ്റ്റർ 16:13, മത്തായി 16:13, 1 കൊരിന്ത്യർ 10:21, 1 കൊരിന്ത്യർ 10:21. ഇവിടെയൊക്കെ ഈ സ്ഥിരതയില്ലാത്ത മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ സ്ഥിരതയില്ലാത്ത ചില ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അവരുടെ രീതി മാറിയിട്ട് നമുക്കറിയാം. ഷൗല് അല്ലെ, നമ്മൾ പഴയതിനെ പറ്റി പഠിച്ചതാണ്. ഷൗൽ രാജാവിനെ പറ്റി ഞാൻ അന്നും ഈ കാര്യം തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം വളരെ അനുഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സ്ഥിരതയില്ലാത്ത അനുതാപമാണ്. ഈ സ്ഥിരതയില്ലാത്ത അനുതാപം വന്നുകൊണ്ട് നാട്ടിലേക്ക് നയിച്ചു. ദാവീദ് രാജാവിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ദാവീദ് രാജാവ് ദൈവം വിളിക്കപ്പെട്ട മനുഷ്യനാണ്, പക്ഷെ ഇടയ്ക്ക് അസ്ഥിരമായ സ്വഭാവം കാണിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം അനുഭവിച്ച് തിരിച്ചു വന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഈ പത്രോസ്ലിഹയെ പറ്റി ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് അല്ലെ, ഒരുപാട് പ്രാവശ്യം സ്ഥിരതയില്ലാത്ത സ്വഭാവം. കർത്താവ് ഞങ്ങളെ വിളിച്ചത് തന്നെ ഈ സ്ഥിരതയിൽ, പിശാചിനെ വിളിക്കുന്നത് ഈ സ്ഥിരതയില്ലാത്ത സ്വഭാവം കൊണ്ടാണ്. എടുത്തില്ലാത്ത പലരും നമ്മൾ കാണുന്നുണ്ട്, അത് അസ്ഥിരമായ സ്വഭാവം. പക്ഷെ അവസാനം അവരൊക്കെ അനുഭവിച്ച് വിശുദ്ധീകരിച്ച് കടന്നു വരുന്നുണ്ട്. അപ്പം പക്ഷെ സ്ഥിരതയില്ലാത്ത സ്വഭാവം ഉള്ളതുകൊണ്ട് പലപ്പോഴും കർത്താവിന്റെ ശാസന പത്രോസ്ലിഹയ്ക്ക് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഈ അസ്ഥിരമായ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കണം. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈയൊരു സ്വഭാവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കണം. ഞാൻ ഏതെങ്കിലും നിർത്തുകയാണ് ആ ഭാഗം. ഒത്തിരി ഉദാഹരണങ്ങൾ ഈ അസ്ഥിര സ്വഭാവത്തെ പറ്റി പ്രത്യേകിച്ച് വെളിപാട് ദിവസത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലവോദോക്യ സഭയ്ക്കെതിരെ പറയുന്നുണ്ടല്ലോ, യുഷ്ണവാനുമല്ല ക്ഷീരവാനുമല്ല ക്ഷീരോത്സവാനായ കൊള്ളവാരുന്ന അതുമല്ല ഇതുമല്ല. അതുപോലെ കർത്താവ് പറയുന്നുണ്ട് രണ്ടുവള്ളത്തിൽ കാലിടുന്നവന് അങ്ങനെ ഇരു തോന്നി കാലെടുക്കുന്നവൻ, പിന്നെ ദൈവത്തെയും മാഹോനെയും സ്നേഹിക്കുന്നവന്, അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ ഉണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അസ്ഥിരമായ സ്വഭാവം കാണിക്കുന്ന ചില പാഠങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ ദൈവികമായ സ്വഭാവമല്ല, അത് ലോകത്തിൻ്റെതായ സ്വഭാവമാണ്. ഞാൻ എന്താണോ അവിടെ ഏത് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക, എന്നാൽ പാപത്തിന് ഉറച്ചു നിൽക്കാമല്ല. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് മാറി നന്മയിൽ നിലനിർത്താം, പക്ഷെ നന്മയിലായി തീരുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. അപ്പം അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ അടുത്തത് വായിക്കുന്നത് തുടർന്നുള്ള നമ്മൾ ധനവാനും ദരിദ്രവും തമ്മിലുള്ള ഒരു ഒരു ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട 9 വാക്യം മുതൽ. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാന പുല്ലിന്റെ പൂപോലെ ഒഴിഞ്ഞു പോകുന്നവരുമാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപങ്ങൾ കെട്ടുപോകുന്നു, അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ഈ ധനമുണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഈ യാക്കോബ് ശ്ലീഹായുടെ ഒരു വിശദാംശമാണ് ഇവിടെ നൽകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കും ഈ പണക്കാരുള്ള ദുഷ്ടന്മാരാണോ അല്ലെങ്കിൽ പണക്കാരുള്ള ദ്രോഹികളാണോ, നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും വലിയ ധനവാനായിട്ട് അറിയപ്പെട്ട വ്യക്തികളാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ബിൽഗേറ്റ് അല്ലേ, സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച ബിൽഗേറ്റിനെ പറ്റി അവർക്ക് അറിയാം, മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച ബിൽഗേറ്റ് പറ്റി അദ്ദേഹം ലോകത്തിൽ ഏറ്റവും വലിയ പണക്കാരനാണ് പറഞ്ഞത്. പക്ഷെ പണക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകുന്നത് നമുക്ക് തോന്നുന്നത്, കാരണം അദ്ദേഹം ലഭിച്ച പണം ഒരുപാട് പേരെ പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയും പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സഹായം എത്തിച്ചേരുന്നുണ്ടെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെയുള്ള ഈ ധനമുള്ളവരെല്ലാം മോശക്കാരാണെന്നുള്ള രീതിയിലല്ല ഇവിടെ പറയുന്നത്. പക്ഷെ ധനം ദൈവത്തിൽ അകലാൻ തക്കോളം ഇടയായി തീരും എന്നുള്ളതിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ യാക്കൂബ് ശ്ലീഹ നമ്മളെ പറഞ്ഞത്. ഒത്തിരി ഉദാഹരണം നമുക്കുണ്ട് അല്ലേ, ഈ സമ്പത്തിന്റെ ക്ഷമതയെ പറ്റി പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, വേറെ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മള് പല ആളുകളും കഴിഞ്ഞ പത്തുകളിൽ കമന്റായിട്ട് പറഞ്ഞു ഈ വാക്യം പറയുമ്പോൾ അവർക്ക് എഴുതി എടുക്കത്തക്കാണോ നിർത്തി പറയണമെന്ന്, ഞാൻ ഒരുപാട് നിർത്തി പറയുമ്പോൾ അതിന്റെ സമയം നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡ് പറയുന്നത്. എങ്കിലും കഴിവതും ഞാനത് നിർത്തി പറയാൻ നോക്കാം. ഇയോബിന്റെ പുസ്തകം 20:28 വാക്യം ഒന്ന് വായിക്കേ, ജോബ് ചാപ്റ്റർ 20:28.
അവന്റെ വീട്ടിലെ വരവ് പൊയ്പോകും, അവന്റെ കോപത്തിന്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും.
അത് ഈ ഒരു വാക്യം ധനവാന്മാരെ പറ്റിയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഭാവിയിൽ അതായത് ശരിയല്ലാത്ത രീതിയിൽ ധനം ഉണ്ടാക്കുന്നവരെയും ശരിയല്ലാത്ത രീതിയിൽ ധനം ചെലവാക്കുന്നവരെ പറ്റിയുള്ള ഒരു വാക്യമാണ്. അതുപോലെ പ്രോവർബ് 23:4-5 സദൃശ വാക്യങ്ങൾ 23:4-5.
ധനവാനാകേണ്ടത് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അതില്ലാതായി പോകുമല്ലോ.
പ്രോവർബ് 23:4-5 കുറച്ച് വാക്യങ്ങൾ 23 നാലും അഞ്ചും വാക്യങ്ങളാണ് നമ്മളത് വായിച്ചത്. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അവിടെ വെച്ചാൻ ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. ഇത് എഴുതി കാണാൻ നമുക്കറിയാം ശലോമോന്റെ സദൃശവാക്യങ്ങളാണ്. ഈ ധനത്തിന് വേണ്ടി ജോലി നടന്ന ധനമെല്ലാം മായയാണെന്ന് ലാസ്റ്റ് പറയേണ്ടി വന്ന ഒരു ഗതികെട്ട അല്ലെ ഇസ്രായേലിന്റെ ഗതികെട്ട ഒരു രാജാവിനെ പറ്റിയാണ് പറയുന്നത്. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകള. വളരെ കഷ്ടമായിട്ട് പറ അതിനായിട്ടുള്ള ബുദ്ധി വിട്ട് അതിനുവേണ്ടി പണിപ്പെട്ട ജീവിതം കളയരുത്, അതിനായിട്ടുള്ള ബുദ്ധി വിട്ടു കളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അതില്ലാതെയായി പോകുമല്ലോ. അധികൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചേർന്നെടുത്ത് പറന്ന് കളയും. വളരെ വ്യക്തമായിട്ട് അവിടെ ധനത്തെ ധനം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത്. വാസ്തവത്തിൽ ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ. 27:4 വീണ്ടും അതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. പ്രോവർബ് 27:4 പറയുന്നുണ്ടല്ലേ,
ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം?
അവളുടെ കാര്യമായിട്ട് അവിടെ പറയുന്നില്ലെങ്കിൽ തന്നെയും ഓക്കെ ധനത്തെ പറ്റിയുള്ള ഒരു ഒരു വിശദാംശം ഇവിടെയൊക്കെ അവിടെ നൽകുന്നത്. അതുപോലെ തന്നെ സഭാപ്രസംഗി 2:18 വാക്യം, സഭാപ്രസംഗി 2:18. സഭാപ്രസംഗി 2:18.
സൂര്യനെ കീഴിൽ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു, എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യനെ ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ.
ഓക്കെ മതി. അതും തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പരാജയത്തെ പറ്റി, തന്റെ നിരാശ ഉണ്ടായ കാര്യത്തെ പറ്റിയാണ് ഈ ഈ രാജാവ് പറയുന്നത്. രാജാവിന്റെ അവസാന കാലഘട്ടങ്ങൾക്കുള്ള തന്റെ ഒരു തന്റെ ദുഃഖം എഴുതിത്തീർക്കുന്നത്. സൂര്യനെ കീഴിൽ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു, എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യനെ ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ എന്നുള്ളത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെയും കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് സാധിക്കത്തില്ല, ഞാനത് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല, ദുഷ്ടരികൾ മാത്രമേ എനിക്കുള്ളൂ, മാത്രമല്ല ഞാൻ ഈ പ്രയത്നത്തിലൊക്കെ വല്ലതും അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നു പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഇത് വാക്യം വായിക്കുമ്പോഴ് എന്തുദാഹരണങ്ങളല്ലേ. ഈ ധനത്തിന് വേണ്ടി ഓടി നടന്ന് ഒരുപാട് ഉണ്ടാക്കി അവസാനം അത് അനുഭവിക്കാൻ തക്കവരെ ആരും ഇല്ലാതെ പോയി കണ്ടവർക്ക് അത് അനുഭവിക്കേണ്ട ഗതികേട് വന്ന ഒരുപാട് ചരിത്രങ്ങള് എന്റെയും ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അത് ജർമ്മിയ പ്രവാചക ദിവസവും 17:11 വാക്യമാണ്. ജർമ്മിയ ചാപ്റ്റർ 17:11.
ജർമ്മിയ ന്യായമായിട്ടല്ലാതെ ധനസമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടപ്പൊരുന്നിരിക്കുന്ന ചിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മദ്യായുസിങ്കൽ അത് അവനെ വിട്ടുപോകും, ഒടുക്ക അവൻ പോഷനായിത്തീരും.
ന്യായമായിട്ടല്ലാതെ ധനസമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന ചിത്തിരിപക്ഷി പോലെയാകുന്നു. അവന്റെ മദ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും, ഒരുക്കം അവൻ പോഷണം ചെയ്യുകയും ചെയ്യും. അല്ലേ? എന്നുവെച്ചാൽ അവന്റെ മദ്യായുസ്സിൽ അത് അവനെ വിട്ടുപോകുമെന്ന് പറഞ്ഞാല് അവിടെ പറയുന്നത് അവന് എത്ര പ്രയോജനം ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ അത് പ്രയോജനം ഇല്ലാതായി പോകുന്നുള്ളതാണ്. ഒരുപാട് പണം ഉണ്ടായിട്ടും ആ പണം കൊണ്ട് സ്വന്തം രോഗത്തെ ചികിത്സിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടായിട്ടും കുടുംബത്തിൽ വീടുകളിൽ ചില അത്യന്താപേക്ഷമായ ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റുന്ന സാധിക്കാതെ പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ജീവിച്ചിട്ടുണ്ട്. എത്രയോ പേര് പറഞ്ഞില്ല പണം തീർക്കാൻ പോലുണ്ട്, പക്ഷേ ഈ പണമൊന്നും എന്റെ ഈ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിക്കും. അത് രോഗം മാത്രമൊന്നുമല്ല, പല കാരണങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോ പറയാൻ സമയമില്ലാത്തത് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് പണം എത്ര ഉണ്ടായിട്ടും അതൊരു പ്രയോജനം ഇല്ലാത്ത ആളുകളുടെ ചരിത്രം ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് തിമോത്തി 6:7, ഒന്ന് തിമോത്തി 6:7 എഴുതാൻ വാക്യം.
ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്ക. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. വ്യതിയാഗ്രഹം സകല ദോഷത്തിന് മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു.
ഇതും ഈ ശരിയല്ലാത്ത ധനം ഉണ്ടാക്കി അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി ജീവിക്കുന്ന ചില ആളുകളെ പറ്റി ഇത് ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഈ ഒരു ബോധം ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ട് കാരണം ഈ ജീവിതകാലം മരിക്കുന്ന സമയം വരെയും കഷ്ടപ്പെട്ട് അലഞ്ഞ് ഉറന്ന് ഉറന്നുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെയൊക്കെ ധാരണ അങ്ങോട്ട് കിട്ടിപ്പോകുന്നുള്ളതാണ്. പക്ഷെ അതിനെപ്പറ്റി ഒരു റീത്തിങ് ചെയ്യാനായിട്ടായി തിമോത്തി നമ്മളെ പഠിക്കുന്ന പോലീസുകൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ലേഖനത്തിൽ കൂടി. ഉന്മാനം കൊടുക്കാറുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഈ മതി എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് പലർക്കുമില്ലാത്ത പോയിട്ടുണ്ട്. ഈ മതി എന്ന് പറയാൻ അർത്ഥം അറിയാം, ഈ മലയാള ഭാഷയിലെ മതി എന്ന് പറയുന്ന അർത്ഥം ബുദ്ധി എന്നാണ്. മതി ബുദ്ധി, ഈ ബുദ്ധി ഇല്ലാത്തതായി പലർക്കും. ഈ ബുദ്ധി ഇല്ലാത്തവരാണ് ഇങ്ങനെ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുന്നത്, ഭക്ഷിക്കാതെയും കിടന്നുറങ്ങാതെയും ഇങ്ങനെ പണം ഒരുപാട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയാറ്റീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മുകളിലല്ലോ. ഇത് ചിലർ താമസിച്ചിട്ട് വിശ്വാസം വിട്ടുകൊള്ള ഇവർക്ക് ദുഃഖങ്ങൾക്ക് അതീരനായി തീർന്നിരിക്കുന്നു. ഓരോരുടെ ജീവിതത്തെ പറ്റി ഒക്കെ പറയുന്ന ആ ഭാഗമാണിത്. ഈ വാക്യങ്ങളൊക്കെയും ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒത്തിരി വാക്യങ്ങൾ ഈ ധനത്തിന്റെ ദുർവിനിയോഗം പോലെ, ഇതിന്റെ അർത്ഥം നാളെ മുതലാണ് ജോലിക്കുന്ന പോകേണ്ട, പണമൊന്നും ഉണ്ടാക്കേണ്ട, വീട്ടിൽ പോയിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ പണം ഉണ്ടാവണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. നമുക്കറിയാം ഈ ആദ്യ കാലങ്ങളിലൊക്കെ ഈ അമേരിക്കയിൽ വന്ന ചില കുടുംബങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ സന്തതി പരമ്പരകളൊക്കെ ഒരുപാട് ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരുണ്ട്. മക്കളൊക്കെ കല്യാണം കഴിക്കാതെയും വഴിപഴുത്ത രീതിയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് തരത്തിൽ നമുക്കറിയാം അതൊക്കെ. അതിന്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞ പതിവാളായില്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതി, ഈ ആദ്യകാലങ്ങളൊക്കെ വരുമ്പോൾ പല ആളുകളും ശ്രദ്ധിച്ചത് എങ്ങനെയെങ്കിലും നിലനിൽക്കാനോ അല്ലെങ്കിൽ നിലനിൽക്കാനുള്ളതല്ല, നിലനിൽക്കാനുണ്ടായിട്ടും അതിനപ്പുറമായിട്ട് കൂടുതൽ ജീവിതസുഖം തേടി കുടുംബം നോക്കാതെ മക്കളെ നോക്കാതെ പണത്തിന് വേണ്ടി ശരിക്കും മക്കളെ കൃത്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. ചുവരൊന്ന് പ്രാർത്ഥിക്കാതെ സമയത്തിന് ഒരു ഞായറാഴ്ച ഒരു പള്ളി വരാതെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാതെ ആ സമയങ്ങളൊക്കെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിച്ച് ഒത്തിരി ആളുകൾക്കുണ്ട്. പക്ഷെ ഇന്ന് ആ പല ആളുകളും ദുഃഖത്തോടുകൂടി കഴിയുന്നു എന്നുള്ളത് അത് മുമ്പാകെ വലിയ പഠിക്കേണ്ട ഒരു പാഠമാണത്. ഇത് എത്രയോ മനുഷ്യരെ ദൈവം ഈ ധനം അന്ധരാക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ നമ്മളൊക്കെ ഞാനും ആയാലും നിങ്ങളായാലും വലിയൊരു സ്വാധീന ശക്തിയാണ് ഈ പാഠം എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്വാധീന ശക്തിയുടെ വലയിൽ പലപ്പോഴും വീട് പോകാതെ പണം ഉണ്ടാകേണ്ടത് ജീവിതത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ സഹജീവികളുടെ സംരക്ഷണത്തിന് ഈ പണത്തെ പറ്റി നമുക്ക് ഉണ്ടാവേണ്ടത് രണ്ട് ബോധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പണത്തെ പറ്റി നമുക്ക് ഉണ്ടാവേണ്ട രണ്ട്, ഒന്ന് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, പിന്നെ സഹജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്തിൽ മനുഷ്യന്റെ പണം ഉപയോഗിക്കുക. നമ്മുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ്, അല്ലെ മക്കളുടെ വളരെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ സഹജീവികളുടെ സംരക്ഷണത്തിനും അതിനപ്പുറമായിട്ട് ഇത് എന്റെ സുഹൃത്തിന് മാത്രം ഒരുപാട് കെട്ടിച്ചമയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് നിരാശ മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ അവസാനം നമുക്ക് നൽകുന്നത്. ഞാൻ സമ്പത്തിന്റെ ആപത്തുകൾ ഉണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സമ്പത്ത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആപത്തുകൾ ചില വാക്യങ്ങൾ അതിന്റെ പറയും. ഒന്ന്, ആവർത്തന പുസ്തകം 8:13-14 വാക്യം. ആവർത്തന പുസ്തകം വായിക്കണമെന്നില്ല, എഴുതിയാൽ മതി. ആവർത്തന പുസ്തകം 8:13-14 വാക്യം. പണം മൂലം ദൈവത്തെ മറക്കാൻ്റെ ക്രോണം ഇടവരുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തെ മറക്കാൻ പണം ഇടയാക്കി തീർക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകം 62:10 വാക്യം, Psalm 62:10. അവിടെ പറയുന്ന സമ്പത്തിൽ മനസ്സ് പതിയാൻ ഇടവരുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. സമ്പത്തിലെ പലപ്പോഴും സമ്പത്തിലേക്ക് മനസ്സ് ആഴ് നിറങ്ങാത്ത കോണം ഇടയാകുന്നു. അത് സൂക്ഷിക്കണം എന്നുള്ള ഒരു ഓർമ്മ നമുക്കൊരു ഒരു മുന്നറിയിപ്പ് അവിടെ നൽകുകയാണ്. അതുപോലെ പ്രോവർബ് 28:20 വാക്യം, സദൃശ്യ വാക്യങ്ങൾ 28:20, ഈ പണം പല വ്യക്തികളുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്നതായിട്ട് അവിടെ ശലോമോന്റെ പുസ്തകത്തിലാണ് പറയുന്നത്. പണം പല സമ്പത്ത് പലരുടെയും വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ മത്തായിയുടെ സുവിശേഷം 19:21 വാക്യം, Saint Matthew 9:23, ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സം വരുത്തുന്നു. ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തിന് പലപ്പോഴും പണം തടസ്സമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ Saint Mark 4:19, മർക്കോസിന്റെ സുവിശേഷം 4:19 വാക്യത്തില് ജീവിതം ശൂന്യമാക്കി തീർക്കുന്നു അവിടെ പറയുന്നത്. പണം മൂലം ജീവിതം മുഴുവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പല മനുഷ്യരെയും ആക്കി തീർക്കുന്നതിനെ പറ്റിയാണ്. വാക്യം വേറെ രീതിയിലാണെങ്കിലും ആ ഒരു ആശയം അങ്ങനെ അറിഞ്ഞിരുന്നത്. പിന്നെ 1 Timothy 6:9 നേരത്തെ വായിച്ചതാണ്. 1 Timothy 6:9, 1 Timothy 6:9-ല് ശക്തമായ പരീക്ഷയ്ക്ക് വിധേയമാകുന്നു. അമിതമായി ഉണ്ടാക്കുന്ന പണം ശക്തമായ പരീക്ഷയ്ക്ക് വിധേയമാകുന്നു. അതുപോലെ യാക്കോബസ്ലിയ നമ്മൾ വായിച്ചു വന്നിട്ട് പറയുന്നത് ധനവാൻ തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നു. അത് തന്നെ വലിയൊരു ഉദാഹരണമാണ് പറയുന്നത് അല്ലെ. ധനവാൻ തന്റെ പ്രയത്നങ്ങളിൽ പതിനാമത്തിൽ പറയുന്നത് സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ കുതിർന്ന് അതിന്റെ രൂപങ്ങി കേട്ട് പോകുന്നു പറയുന്നത്. നമ്മൾ ധനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഭംഗിയാണ്, ഒരുപാട് സൗന്ദര്യമാണ്. സൗന്ദര്യം എന്ന് ഉദ്ദേശിച്ചത് ഈ മറ്റുള്ളവർ കാണുമ്പോൾ പുകഴ്ത്തുകയും ചില ഈ ശരിക്കും ഈ പണമുള്ളവരെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതിരുന്നിട്ട് പണമുള്ളവരെ പുകഴ്ത്തുന്നവരാരാണ്. ഈ പണമുള്ളവരെ പുകഴ്ത്തുന്നത് ഈ പണത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. പക്ഷെ ഈ ഒരു മനുഷ്യന്റെ പണം മാത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ആദരവൊന്നും ഈ ഒരു സൗന്ദര്യമുള്ള ആദരവൊന്നുമല്ല. അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള സ്വഭാവം ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ച് പാടമൊക്കെ ഉണ്ടാകുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മനസ്സൊക്കെ ഉള്ളതായി കാണുമ്പോഴാണ് നാല് പേർക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നത്. ലഭിച്ചതൊക്കെ മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെച്ച് കൊടുക്കുന്ന മനസ്സുള്ളവർക്കൊക്കെയാണ്. അവരൊരിക്കലും വാടിപ്പോകത്തില്ല, ഒരിക്കലും ഉണങ്ങിപ്പോകത്തില്ല. ഇവിടെ പറയുന്ന ഈ അഹോസ്ലീഗ ഉറപ്പിക്കുന്ന ദേവാന്റെ പ്രത്യേകത സൂര്യൻ ഉഷ്ണക്കാറ്റ് ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പോകുന്ന അതിന്റെ രൂപം കേട്ടു പോകുന്നു. അതുപോലെ ധനവാന് തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ഈ അഹോസ്ലീഗ ഉറപ്പിക്കുന്ന ധനവാൻ എന്ന് പറയുന്നത് ധനമുണ്ടായിട്ടും അത് പങ്ക് വെച്ച് കൊടുക്കാതെയും ഈ ധനമുണ്ടായിട്ട് അത് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം അനുഭവിച്ച് ജീവിക്കുകയും അധാർമികമായ തരത്തിൽ ജീവിക്കുന്ന ധനവാനന്മാരെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള പ്രത്യേകത ഒരു മനോഹരമായ പുഷ്പം, പക്ഷെ അത് നല്ല ചൂട് കാറ്റ് വരുമ്പോൾ അതിന്റെ ഭംഗി മുഴുവൻ വാടി പോകുന്നത് പോലെ ആയിരിക്കും എന്നുള്ള ഒരു ഉദാഹരണത്തോടുകൂടിയാണ് അദ്ദേഹം അത് വ്യക്തമാക്കുന്നത്. അപ്പം ഈ ഒരു ചിന്ത നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കുക. നമ്മളൊക്കെ ഈ പണവുമായിട്ട് ഈ ഭൂമിയുടെ എല്ലാ മനുഷ്യരും അല്പസ്വല്പമൊക്കെ പണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതെ, അത് ഏത് വ്യക്തി ഇപ്പൊ അച്ഛന്മാരുടെ ജീവിതത്തിലാണെങ്കിലും തിരുവേനിമാരുടെ ജീവിതത്തിലാണെങ്കിലും സാധാരണ ഹൈവേനികളുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പണത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതിന് അതിന് ഈ ആത്മീയ നേതൃത്വത്തിലാണെന്നും അങ്ങനൊന്നുമില്ല. ഏത് മനുഷ്യനാണെങ്കിലും ഈ പരിധിക്ക് അമിതമായ ഉള്ള സുഖത്തിൽ ജീവിക്കുന്ന വ്യക്തികളൊന്നും ദൈവിക ദൈവനിർമ്മയ്ക്കൊന്നും അനുയോജ്യരൊന്നും അല്ലത്. അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സുഖിക്കാം എന്നൊക്കെ ചിലരൊക്കെ ചില ന്യായങ്ങളൊക്കെ ശാസ്ത്രങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊന്നും പലപ്പോഴും വലിയ യോജിപ്പൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ദൈവം തന്നിട്ടുള്ളത് എനിക്ക് മാത്രം സുഖിക്കാനുള്ളത്, മറ്റുള്ളവർ കൂടെ കൊടുക്കുക. മാത്രമല്ല ഈ സുഖിക്കുന്നവരൊക്കെ ഒരു പരിമിതി, ഈ നേരത്തെ പറഞ്ഞൊരു മതി ഉണ്ടാവണം. ആ മതി ഇല്ലാത്തത്, ഈ മതിക്കപ്പുറം, ദ ബൗണ്ടറിക്കപ്പുറം പോവുക എന്ന് പറയുന്നത് അതൊരു ഒരു സ്ഥിരതയുള്ള നന്മയൊന്നും അല്ലത്. അത് ഇന്ന് പലർക്കുമുള്ള ഇതാണ് ഇല്ലേ, അനാവശ്യമായ സുഖങ്ങളിൽ ഒരുപാട് അതുകൊണ്ട് സംഭവിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഒരു ജീവിതത്തിൽ ഒരു ലെവലെത്തി കഴിയുമ്പോഴത്തേക്ക് വളരെ ശക്തമായ വിഷാദവും നിരാശയൊക്കെ അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിലുണ്ട്. അല്ലാത്തവരുടെ ജീവിതത്തിൽ നിന്നും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഈ പണമില്ലാതെ കഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ടല്ലേ, അവരുടെ ജീവിതത്തിന് ചില ദുരിതങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അവർക്ക് ഉണ്ടാകുന്നതിനേക്കാളൊക്കെ എത്രയോ പതിന് മടങ്ങ് നിരാശ അറിയാം. ഒരുപാട് പണം ഉണ്ടായിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ, നമ്മളൊക്കെ ഈ പല ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും കാണുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം. ഈ പണമില്ലാതെ ബുദ്ധിമുട്ടി ഒരു മനുഷ്യന്റെ പ്രയാസവും വേവലാതി എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഭീകരമാണ് ഈ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും ആ ഒരു സ്ഥലത്തിൽ നിന്നും ഉണ്ടാകുന്ന ചില വേവലാതികളൊക്കെ. ഞാൻ ഈ സമയത്ത് ഈ ക്ലാസ് എടുക്കുമ്പോഴും ബോർഡടിക്കാതിരിക്കാനായിട്ട് പറയാം, ഞാൻ കണ്ണൂര് ഞാൻ നിൽക്കുന്ന പള്ളിയിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരുപാട് എനിക്ക് ആ പള്ളിയിൽ ഏറ്റവും വലിയ പണമുള്ള ഒരു മനുഷ്യനാണ്, ഏറ്റവും കൂടുതൽ പണമുള്ള ഒരുപാട് കടകളും അതുപോലെ തന്നെ അന്നത്തെ കാലത്തൊക്കെ കുടിയേറ്റ സമയമായതുകൊണ്ട് ഒരുപാടൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടാക്കിയത് ഒരുപാട് കടകളുള്ള മനുഷ്യൻ. ഒരു ദിവസം ഈ ഭാര്യയും ഭർത്താവും ആറി വിളിച്ച് പള്ളി വന്നു. ഈ മനുഷ്യന് അയാൾ പ്രയാസം എന്ന് പറയുന്നത് ഈ ആകെ രണ്ടോ മൂന്നോ മക്കളേ ഉള്ളൂ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തപ്പോഴ് ടവറിന് ഒരു ചെറിയ ഒരു മുറി കളയുമായിട്ട് ബന്ധപ്പെട്ട വാഗ്വാദമാണ് ചേട്ടനും അനിയനും തമ്മില്. അത് വളരെ എന്നെ മധ്യസ്ഥതയ്ക്ക് വിളിച്ചതാണ്. അവസാനം മധ്യസ്ഥതയ്ക്ക് ഞാൻ വളരെ ഉള്ളല്ലോ മനസ്സിലായി. കാരണം അതിശക്തമായിട്ട് ഈ ചെറിയ ഈ ഒരുപാട് 15-20-25 ഏക്കറൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർ കൊടുത്തു, കടകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മാതാപിതാക്കളുടെ പേരിൽ കുറച്ചുണ്ട്. ഈ അവസാനം ഒരു ചെറിയ മുറി കടയ്ക്ക് വേണ്ടിയിട്ട് കേട്ടനും തമ്മനും തമ്മിലുള്ള ഭയങ്കര വാഗ്വാദം, അതിന് മധ്യസ്ഥതയ്ക്ക് എന്നെ വിളിച്ച് അപ്പനും അത് ഒത്തുതീർപ്പാനായിട്ട് നിൽക്കുക. അവസാനം ഈ അറ്റാക്കുള്ള മനുഷ്യൻ നെഞ്ചത്ത് അടിച്ച് അളവ് വിളിച്ചുകൊണ്ട് ദൈവമേ എനിക്ക് ഇത്ര കൊത്തു വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതുണ്ടായിപ്പോയത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാശം എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുക. ഞാൻ ഈ സന്ദർഭോചിതമായിട്ട് കേട്ടതുകൊണ്ടൊക്കെ പറഞ്ഞാൽ നോക്കുകയുള്ളൂ. ഈ അമിതമായിട്ടൊക്കെ ഒത്തിരി ഉണ്ടാക്കുമ്പോഴും മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അവസാനം നെഞ്ചു കുട്ടി മരിച്ചതായിട്ടൊക്കെ ഞാൻ പിന്നെ അറിഞ്ഞത് ഞാൻ പോയതിനു ശേഷമാണ്. ഒരിക്കലും ആയിട്ട് ചാരുണം വരെ ഒരു സ്വസ്ഥത ഉണ്ടായിട്ടുള്ള മക്കളെ പറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. പക്ഷെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലുമില്ല. അവർക്ക് അധികമൊന്നും ഇല്ലെങ്കിൽ പോലും അവർ സഹോദരങ്ങൾ സ്നേഹത്തോടെ ഭരിക്കുന്നവരെ വരെ കഴിയും. പക്ഷെ ഇതുണ്ടാകുമ്പോഴാണ് ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ചകളും ഒക്കെ ഉണ്ടാകുന്നത്. പോട്ടെ, ഞാൻ ആ ഭാഗം അവിടെ വെച്ച് നിർത്തുകയാണ്. ഈ അക്കുറത്തിലേക്ക് വളരെ കാര്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ബൈബിൾ വേർസസ് നമ്മൾ വായിച്ച് നമ്മൾ ചിന്തിക്കുവാനും അല്ലെങ്കിൽ അത് പഠിക്കുവാനും ഉള്ള ചില അവസരമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് പിന്നെ 12-ാം അധ്യായം നമ്മൾ വായിച്ചതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ പറ്റി. നമ്മൾ പരീക്ഷയെ പറ്റിയൊക്കെ പറഞ്ഞു, പറഞ്ഞെങ്കിൽ തന്നെയും അവിടെ ആ ഒരു വാക്യത്തിൽ കാണുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തുകയാണ് അല്ലെ. പരീക്ഷയുടെ 4 കാലങ്ങൾ 12-ാം വാക്യം വായിച്ച് 12-ാം വാക്യം വായിച്ച്
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്സം ചെയ്ത ജീവകിരീടം പ്രാപിക്കും.
വളരെ വ്യക്തമായിട്ട് ഒരു ഭാഗമാണ് പറയുന്നത്. അവിടെ 2-3 കാര്യങ്ങളാ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പരീക്ഷകൾ, ഈ പരീക്ഷയെ പറ്റിയൊക്കെ ചിലരുടെ ഒരു ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരിതങ്ങളെ പറ്റിയൊക്കെ പല ആളുകളും പലതരത്തിലാണ് കാഴ്ചപ്പാട്. ഈ ശിക്ഷ 2 രീതിയിലുണ്ട്. ചിലർ ഈ കഷ്ടതകൾ വരുന്നത് ശിക്ഷയായിട്ട് കരുതുന്നവരുണ്ട് അല്ലെ. രണ്ടാമത്തെ ശിക്ഷണത്തിന്റെ ഒരു സ്ഥലമുണ്ട്. മൂന്നാമതായിട്ട് ശോധനയുടെ ഒരു സ്ഥലമുണ്ട്. ഇത് 3 പരീക്ഷയുടെ 3 ഘട്ടങ്ങളാണ് കേട്ടോ. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണത്തിന്റെ 3 തലകളാണ്. 1 ശിക്ഷ, 2 ശിക്ഷണം, 3 ശോധന. ഇത് 3 തലകളാണ്. ഞാനത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കുക. ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ പാപ ചെയ്യുക, ജീവിതത്തിലുണ്ടാകുന്ന ചില പരീക്ഷണങ്ങള് പരീക്ഷകൾക്ക് ശിക്ഷയുടെ ഭാഗമായിട്ടുണ്ട്. ചില ശിക്ഷയുടെ ഭാഗമുണ്ട്. ദൈവത്തിനാൻ പാപം പാപം ചെയ്തപ്പോൾ ഏതെങ്കിലും തുടർന്ന് പുറത്താക്കി. പിന്നെ ദുരിതങ്ങളുടെ സ്ഥലം ആണ് അവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നത്. അതൊരു ശിക്ഷയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്രായേൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അതുപോലെ അവരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകുന്നുണ്ട്. ചിലരൊക്കെ ഈ പ്രത്യേക എക്സൈലിന്റെ സമയത്തൊക്കെ ചിലരൊക്കെ പിന്നെ മരിച്ചു പോകുന്നു, പീഡനങ്ങൾക്ക് വിധേയമാകുന്നു, അന്യരാജക്കാർ ആക്രമിക്കുന്നു. ഇതൊക്കെ ചില ശിക്ഷയുടെ ഭാഗമാണ്. എന്തുകൊണ്ട് ദുർഭാഗ്യത്തെ കുറിച്ച് ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോഴുണ്ടാവുന്ന ചില ശിക്ഷകളാണ് അതൊക്കെ. ശൗരാചാരന്റെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ പലരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചില ശിക്ഷകൾ ഉണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിയണം എന്താണ് ഈ ശിക്ഷയ്ക്ക് കാരണം. അങ്ങനെ എന്റെ ജീവിതത്തിലെ പാതകം മുഴുവൻ ഒരിടത്തും അറിയാമല്ലോ. എന്റെ ജീവിതത്തിലെ വീഴ്ചകൾ വരുമ്പോൾ എനിക്ക് വേണം തിരിച്ചറിയാം. ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടും എന്തൊക്കെയോ ചെയ്യില്ലാത്തത് ചെയ്തിട്ടും അനുഭവിക്കേണ്ടത് എന്തൊക്കെ അത് നമ്മുടെ ജീവിതത്തെ പറ്റി. അങ്ങനെ ഒരിക്കലും അനുഭാവത്തോട് വരുമ്പോൾ വന്ന ദൈവാന്റെ ജീവിതത്തിന്റെ പാത അതൊക്കെ ശിക്ഷയുടെ ഒരു പാഠം. രണ്ടാമത്തെ ശിക്ഷണമുണ്ട്. ദൈവത്തെ അറിയുന്ന ചില വ്യക്തികൾ ചില ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവരെ നന്ദിയിലേക്ക് നയിക്കാൻ ചില ശിക്ഷകൾ നൽകുന്നുണ്ട്. ഏതൊരു കാലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞു ദാവീദ് രാജാവിന്റെ ജീവിതം അല്ലേ. ദാവീദ് പാപം ചെയ്തു, പാപം ചെയ്തപ്പോൾ ദാവീദ് ശരിക്കും അനുഗമിച്ചു. പക്ഷെ അനുഗമിച്ചതിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് ദൈവമുള്ളവനായിട്ട് മാറി. ഈ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ട് ദാവീദ് അപ്പന്റെ അതി വളരെ നമ്മൾ വിചാരിക്കുന്ന ഇഷ്ടമുള്ള മക്കളുള്ളതെന്ന് പോയാൽ പോട്ടത് അതല്ല. ഓരോ മക്കളും വിലപ്പെട്ടതാ. ഈ ദാവീദ് രാജാവ് കരഞ്ഞു വിളിക്കുന്നുണ്ട്, ഉപയോഗിച്ച് കൊട്ടാരവും സിംഹാസനവും കളഞ്ഞ് രട്ടിലും വെള്ളിയിൽ തുടങ്ങി കുഞ്ഞിന് വേണ്ടി കരയുന്നത് അവരുടെ ജീവന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ പ്രാർത്ഥന കേട്ടില്ല, ആ കുഞ്ഞ് മരിച്ചു. മരിച്ച ഉടനെ ദാവീദ് രാജാവ് പിന്നെ ഓക്കെ ആയി നല്ല ഇതായിട്ട് മാറുന്നുണ്ട്. കാരണം അതിന് ഉൾക്കൊണ്ട് ദാവീദ് രാജാവ് തന്റെ ശിക്ഷയ്ക്ക് ഒരു ശിക്ഷണത്തിന്റെ ഭാഗം പക്ഷെ നന്മയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ശിക്ഷണം. അത് നമുക്ക് കത്തറിയാൻ പുരോഗതി അല്ലേ. മാതാവിന്റെ എന്താ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റി കത്തറിയാൻ പുരോഗതിയോട് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയും എന്നൊക്കെ പറയുമ്പോൾ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഒരു ശിക്ഷണത്തിന് വേണ്ടി ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്റെ അറിയതൊക്കെ അറിയാം. താൻ മൗനിയായി പിന്നെ ഗബ്രിയേലിനെ പറയുന്നുണ്ട്, ഈ സംഭവം നിവൃത്തിയാകുമ്പോഴേ നിന്റെ നാ പറയുന്നു പറയുന്നുണ്ട്. അതൊരു ശിക്ഷണമാണ്. കാരണം ഇതൊക്കെ വിശ്വസിക്കാൻ കടപ്പെട്ട പുരോഗതി വിശ്വസിക്കാതിരിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ശിക്ഷണത്തിന്റെ ഭാഗമാണ്. അതാണ് ശിക്ഷണം. ഇനി മൂന്നാമതായിട്ട് ചോദന അല്ലെ. വിശ്വാസം നല്ല ദൈവത്തെ അറിയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സ്കിന്നുകൾ ചെയ്യാത്ത ആളുകളുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ അതൊരു ചോദനയാണ്. അതിനൊത്തിരി ഉദാഹരണമുണ്ട്. ശിഷ്യമാരുടെ ജീവിതമാണെങ്കിൽ ഈയോബ്, സഹതന്മാരൊക്കെ, പ്രത്യേകിച്ച് സ്തേഫാന സഹതയൊക്കെ, അല്ലെങ്കിൽ പൗലോസ് ലീഗ, ഇവരുടെയൊക്കെ ജീവിതം. അപ്പൊ ഈ ഈ വാസ്തവത്തിൽ ഇവിടെ പൗലോസ് ലീഗ, ഇവിടെ നമ്മുടെ യാക്കോബ് ലീഗ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഈ വാസ്തവം ജീവകിരീടം പ്രാപിക്കുന്നുള്ളത്. ഈ ജീവകിരീടം പ്രാപിക്കുന്ന ഈ കൂടുതൽ ആൾക്കാർ ശിക്ഷ ചെയ്തവർക്കാണോ, ശിക്ഷണമുള്ളവർക്കാണോ, ചോദനയുള്ളവർക്കാണോ? ചോദനയുള്ളവർക്കാണ്. ശോഭനയുള്ളവർക്കാണ് ഈ ജീവൻ ജീവന്റെ ജീവിതം ലഭിക്കുക. ബാക്കിയൊക്കെ ഉള്ളത് ചില കുറവുകൾ ലഭിച്ച ചില അപകടങ്ങളാണ്. പക്ഷെ ഈ ശോഭനയെന്ന് പറയുന്നത് ഈ ഒരു തെറ്റ് ചെയ്യാതെ ഈ കഷ്ടത ഉണ്ടാകുന്നവരുടെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ അറിയാം, ഒത്തിരി ആളുകളെ ഈ തിരുവേരിവാര അച്ഛന്മാരൊന്നുമല്ല, സാധാരണ ആളുകളുടെ ജീവിതത്തിൽ എനിക്കറിയാം. സാധാരണ ആളുകൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് വളരെ പ്രയാസമുള്ളൊരു സംഭവമാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. സാധാരണ പക്ഷേ ഞാൻ ആദ്യം ഇരുന്ന കണ്ണൂരിൽ ഉണ്ടാകുന്ന ഒരു പള്ളിയിലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മരണം മരണത്തെ പറ്റി നമ്മൾ പറയും, മരണം സ്വർഗരാജ് എന്നൊക്കെ പറഞ്ഞാൽ മാനുഷികമായി ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുണ്ട്. ഒരു തരത്തിൽ ചെയ്യാത്ത ഒരു മനുഷ്യൻ, വളരെ എനിക്ക് വളരെ അടുത്തറിയാത്ത ഒരു വ്യക്തി, ഒരു സാധു കർഷകനായ ഒരു മനുഷ്യനാണ്. ലൻസിന് ക്യാൻസർ വന്ന്, ക്യാൻസറിന്റെ മൂന്ന് ചികിത്സ കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, മരണപ്പെട്ടു. അത് സാധാ സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു സാധാരണക്കാരൻ, ആരും അറിയപ്പെട്ട വ്യക്തി, പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ ആ ഇണവക മുഴുവൻ അറിയുന്ന ആളുകൾ മുഴുവൻ തേങ്ങി എന്നാ പറയുന്നത്. ഒത്തിരി സങ്കടമായി. കാരണം നല്ലൊരു ആ വ്യക്തിത്വമുള്ള മനസ്സായതുകൊണ്ട് ഒരുപാട് പേര് ദുഃഖിക്കേണ്ടി വന്നു. ഒരു സാധാരണ പാവപ്പെട്ട ഒരു കർഷകനായിരുന്നിട്ടും ആ ജീവിച്ചപ്പോൾ ആ ജീവിതത്തിൽ താൻ കാണിച്ച മൂല്യമാണ് എല്ലാവരുടെയും കണ്ണീരിൽ നടത്തിക്കൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഈ ജീവകീരം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിൽ ഈ മനുഷ്യനൊക്കെ കിട്ടുമെന്ന്. അതുപോലെ ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പം ഈ ജീവിതത്തിന് പാപമൊക്കെ ചെയ്യാതിരുന്നിട്ടും തെറ്റുകൊന്നും ചെയ്യാതിരുന്നിട്ടും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളുണ്ടല്ലോ, ആ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ ലഭിക്കുന്ന സംഗതിയാണ് ജീവകീരം. അതുകൊണ്ട് പൗരത്തെ ഞാൻ നല്ല ഓട്ടപൊരുതി പോർമൃത് വിശ്വാസം കാത്തു ഇനി ജീവകീരം എനിക്ക് നൽകി. ആ പൗരത്തിലെ പറയുന്നതിന് പിന്നില് തന്റെ ജീവിതത്തിന്റെ വഴികളെ പറ്റി ഒരു നിശ്ചയ ദാർഢ്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി, അതുകൊണ്ട് എന്റെ ക്രൂരമായ മരണമാണ് പൗരത്തേക്ക് ലഭിച്ചത് അല്ലെ. ശിഷ്യമാർക്കൊക്കെ സഹാനത്തകളെ കറിയാം കല്ലേറുകൊണ്ട് മരണം ലഭിച്ചു. പക്ഷെ അവർക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം എന്ന് പറയുന്നത് വളരെ ശക്തമാണത്. അപ്പം വളരെ വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, പരീക്ഷയുടെ മൂന്ന് തരം, ശിക്ഷ, ശിക്ഷണം, ശോഭന, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ അപ്പോൾ വീണ്ടും അവിടെ നമ്മൾ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് രണ്ടു മൂന്ന് കാര്യം. ഒന്ന് സഹിക്കുക, രണ്ട് ആ വാക്യത്തിൽ പറഞ്ഞത് സഹിക്കുക, അവൻ കൊള്ളാവുന്നവനായി തെളിയപ്പെടുക, മൂന്നാമതായിട്ട് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഗണത്തിൽ വരിക. മൂന്ന് രണ്ടു മൂന്നാല് കാര്യങ്ങൾ ഇവിടെ പറയുന്നതല്ലേ. ഭക്തിയോട് ജീവിക്കുന്ന അല്ലെ ദൈവത്തെ അറിയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില ക്വാളിറ്റികളെ പറ്റി ഒന്ന് എങ്ങനെയൊക്കെയാണ് അത് സഹിക്കുക, കഷ്ടത സഹിക്കുന്ന ഒരു തലങ്ങളിലേക്ക് മാറുക. അങ്ങനെ സഹിക്കുമ്പോൾ എന്തോ അവൻ കൊള്ളാകുന്നവനായി തെളിയുന്നു. നമ്മൾ സ്വർണം അഗ്നിയിൽ ഉരുക്കുമ്പോൾ അത് അഗ്നിയിൽ ഇടുമ്പോഴും അതിന്റെ തിളക്കം വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ നല്ല നല്ലതായിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഈ ജീവിതത്തിന്റെ ജീവിതം ഏറ്റവും ഉദാഹരണമാണ്. അത് കഷ്ടതകളുടെ കൂടുതൽ ന്യായത്തിൽ അത് തുടക്കം കൂട്ടുന്നു പറയുന്നത്. അതിന് ശേഷം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഗണത്തിൽ പെടുന്നു. അത് കൊള്ളാതെന്ന് പറയുന്നതിന് ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഈ മൂന്ന് സംഗതികളിൽ എത്ര ഗിഫ്റ്റ് അല്ലെ, സഹിക്കുന്നതും കൊള്ളാവുന്നവനെ തെളിയുന്നതും കർത്താവിന്റെ സ്നേഹഗണത്തിൽ പെടുന്നതും ഒക്കെ ഈ ഭൂമിയുടെ സംഗതികളാണ്. നാലാമത് ലഭിക്കുന്ന ഗിഫ്റ്റ് ഇവിടുന്ന് പോയിട്ട് ഹവനിൽ പൊള്ളി നിർമ്മിക്കുന്ന ജീവഗതിയെ പ്രാപിക്കുന്നു അല്ലെ. ഒന്ന് പത്രോസ് 10 പീറ്റർ ചാപ്റ്റർ 5 വേണ്ട ഫോൺ എന്ന് വായിച്ചു. ഒന്ന് പത്രോസ് 5:4 എന്ന് വായിച്ചു. 5:4
എന്നാൽ ഹൃദയശ്രേഷ്ഠന് പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും.
അത്രയും മതി. എന്നാൽ ഹൃദയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഒരു തേജസ്സിന്റെ വാടാത്ത കിരീടം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദർശനവും സ്വപ്നവും ഒക്കെ അത് ആവണം. ഈ പ്രസംഗിക്ക് ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന എന്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കിരീടം പ്രാപിക്കാനാണ്. നമുക്ക് എത്ര പേര് ഈ കിരീടം കിട്ടും ആൾക്കറിയാല്ലേ. ഇവിടുന്ന് എല്ലാം കൊണ്ടാക്കിയിട്ട് ഓടി വരുമായിരിക്കും പ്രസംഗത്തിൽ. ഓക്കെ, ഞാൻ കുറച്ച് വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കണമെന്നില്ല. ഞാനത് പറയുന്നത് വേണ്ടിവരെ എഴുതിയെടുക്കുക. 1 പീറ്റർ നമ്മൾ വായിച്ചു. 1 പീറ്റർ 5:4. 1 കൊരിന്ത്യർ 9:25. 1 കൊരിന്ത്യർ 9:25. 2 തിമോത്തിയോസ് 4:8. 2 തിമോത്തിയോസ് 4:8. വെളിപാട് റവലേഷൻ 3:11. വെളിപാട് പുസ്തകം 3:11. വെളിപാട് 3:11. വെളിപാട് 4:10. റവലേഷൻ 4:10. ഈ വാക്യങ്ങളിലൊക്കെ ഈ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ പ്രധാനമായിട്ട് ഈ വാക്യങ്ങളിലൊക്കെ ഈ ജീവജീവിതം വാങ്ങിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ ലോകത്ത് നമുക്ക് കർത്തവ്യങ്ങളിൽ കൂടി മരണപ്പെടുമ്പോൾ അതിനുശേഷം സ്വർഗത്തിൽ നിന്ന് ജീവന്റെ കിരീടം ചിരത്തിൽ അണിയപ്പെടുന്ന ചില സംഗതികൾക്കുള്ള ഉദാഹരണമായിട്ട് വാക്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് എഴുതിയെടുത്തെന്ന് തോന്നല്ലാതെ. അപ്പം അത് അത് അവിടെ വെച്ച് നിർത്തുകയാണ് പരീക്ഷണങ്ങളെ പറ്റിയുള്ളത്. പിന്നെ നമ്മൾ തുറന്നുള്ള 12, 13 ഒക്കെ ആ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയതാണ്. അതിനുശേഷം നമ്മൾ 19 വാക്യത്തിന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, 19 വാക്യം.
പ്രിയമുള്ളവരെ, നിങ്ങളത് അറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ.
ഓക്കെ, ഇത് നമ്മുടെ ഒരു സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവനാകട്ടെ. ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ട് നമ്മുടെ രക്ഷപ്പെടും കുടുംബജീവിതത്തിലൊക്കെ. ഒന്ന് കേൾക്കാൻ വേഗത. ഈ കേൾക്കുവാൻ വേഗത എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവ് ഗീത വിളിക്കുമ്പോഴും പെട്ടെന്ന് കേൾക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് കേൾക്കാൻ വേഗത പലപ്പോഴുള്ളൊക്കെ പള്ളിയിലൊക്കെ വരുമ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ പറയുന്നത് കാളോർത്തിരിക്കും, പെട്ടെന്ന് കേൾക്കുക, അതാണ് കേൾക്കാൻ വേഗത എന്ന് പറയുന്നത്. ഈ കേൾക്കുവാൻ വേഗത എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാനുള്ള എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ അത് നല്ലതായിട്ട് ഉൾക്കൊള്ളാനുള്ള മനസ്സിനെ പറ്റി പറയുന്നത്. കേൾക്കാനുള്ള വേഗത, പറയുവാൻ താമസം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ഒന്നും പറയാതെ മിണ്ടാതിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാനല്ല. പറയാൻ താമസം എന്ന് പറയുന്നത് ആലോചിച്ച് പറയുക എന്നാണ് അർത്ഥം. മൂന്നാമതായിട്ട് കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് പോലും ആലോചിച്ച്, അത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കോപം കോപിക്കാനാണെ പോലും ആലോചിച്ചതിന് ശേഷം ഈ കോപിക്കുന്നത് വിഹിതമാണോ, ഞാൻ ദേഷ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഈ കോപം ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ഗുണം ചെയ്യുമോ എന്നുള്ളതിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇത് വളരെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ വളരെ സ്വാധീനിക്കേണ്ട ഒരു പാതിന്. കേൾക്കാനുള്ള വേഗത, കേൾക്കാനുള്ള വേഗത ഉണ്ടാവണം. അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ തിരുവചനം ഇവിടെ പറയുന്ന സത്യത്തിൽ തിരുവചനത്തെ പറ്റിയാ പറയുന്നത് കേട്ടോ. ഇത് തുറന്ന് വായിക്കുമെന്ന് നമ്മൾ പറയാനുണ്ട്. തിരുവചനം ദൈവവചനമൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനുള്ള വേഗതയോടുകൂടി അതിന് നന്മയോടുകൂടി അതിനെ സ്വീകരിക്കണം. അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഉദാഹരണം പറയുക, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഒരു കാര്യം പറഞ്ഞു, അവരത് കേട്ടു, അതിനർത്ഥം അല്ല. ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ള അഞ്ചിനെ കേട്ടു ഗ്ലാസ് ആണോ, എന്നിട്ട് അവരുടെ വഴിക്ക് പോവാന്നുള്ളതാണ്, അല്ല. ആ ഗ്ലാസ് കൊണ്ടുവരുന്നതിനാണ് പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത്. അവൻ പറയാൻ കേൾക്കുന്നവരാണ് പറഞ്ഞ അർത്ഥം. അപ്പൊ കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെറുകിട കേൾക്കുക എന്ന് മാത്രമല്ല, കേൾക്കനുസരിക്കുന്നതിനാണ് പറയുന്നത്. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസം, ആലോചിച്ച് പറയാൻ തക്കവണ്ണം. നമ്മുടെ ആലോചിച്ച് നേരെ തിരിച്ചാ, ഈ കേൾക്കാൻ വളരെ വേഗത കുറവാണ്, പക്ഷെ പറയാനായിട്ട് ഭയങ്കര പെട്ടെന്ന് പറഞ്ഞുകൊടുക്കും. വ്യത്യസ്ത അടിക്കുന്നതിന് എന്തുവാണെന്നൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ചാടി എന്ന് പറഞ്ഞുകൊടുക്കും. പല ബന്ധങ്ങളും തകർക്കുന്ന ആളാണ്. പല സ്നേഹ ബന്ധങ്ങൾ കുടുംബജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും പല ബന്ധങ്ങളും തകർക്കുന്നത് ഈ പറയുന്ന സംഗതിയാണ് അല്ലെ. കേൾക്കാനൊട്ട് വേഗതയില്ല, പറയാൻ ഭയങ്കര സ്പീഡുമോ, സ്പീഡെന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തത്തേ ഇല്ല. ഇതല്ലേ നമ്മളൊക്കെ പലരുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഈ ബന്ധങ്ങളൊക്കെ ഇല്ലാതാവുന്നത്. പിന്നെ കോപിക്കാനേ പറയാൻ വേണ്ട, ഇങ്ങനെ മൂക്കത്താണ് ചില ആളുകളുടെ കോപമൊക്കെ. ഇതൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് നമ്മളെ പരാജയപ്പെടുത്തും. അതുകൊണ്ടാണ് യാക്കോബ് ഇതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സമയമില്ലാത്തതുകൊണ്ട്. അവരെ പ്രത്യേകിച്ച് ഈ പറയുവാൻ താമസം ഉള്ളത് വളരെ വളരെ കാര്യമായിട്ട് ഉൾപ്പെടുന്നുണ്ട്. കേൾക്കാൻ വലിയ വേഗതയൊന്നും ഇല്ലല്ലോ ഉണ്ടല്ലോ. ഈ പറയാൻ ചില താമസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലതാണ്. ഈ പാർട്ടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ പള്ളികളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കൊണ്ട്. അപ്പൊ അതൊരു വലിയൊരു ക്വാളിറ്റിയാണ് ഈ പറയാൻ ഇച്ചിരി താമസം ഉണ്ടാകുന്നത്. അത് കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കോപത്തിന് താമസമുള്ള ഉണ്ടാവുക എന്നതിന് അർത്ഥം അറിയാം, സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതിനർത്ഥം. സ്വയം നിയന്ത്രിക്കാൻ അത് വളരെ ആവശ്യമാണ്. എല്ലാ മനുഷ്യനും കോപിച്ചുള്ള സംഗതിയാണ് ഈ സ്വയം നിയന്ത്രിക്കാൻ തക്കവണ്ണം. കാരണം സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ടാകും, പക്ഷെ അവിടെയൊക്കെ സ്വയം നിയന്ത്രിക്കാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള യാക്കോബത്തിലേക്ക് നമ്മൾ ഓർപ്പിക്കുക, അതിനെ പറ്റി ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ 20-ാം വാക്യത്തിൽ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി എന്നാ അർത്ഥം തന്നെ, ദൈവത്തിന്റെ നീതിക്ക് ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കാൻ നോക്കുന്നില്ല. എന്താ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ ദൈവം നീതി ചെയ്യാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടാലും ഈ കോപം പോലെ അങ്ങനെ നീതി നടത്താൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇപ്പം ഞാനൊരു മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഒരു തെറ്റ് ചെയ്തു, അല്ലെ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, ഞാൻ ഉടനെ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാതെ ഞാൻ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുമ്പോൾ ഈ ഈ കാര്യങ്ങൾക്ക് ഒരു നീതിയുണ്ടല്ലോ. ദൈവം പ്രവർത്തിക്കുന്ന ഒരു നീതിയുണ്ട്. ഞാനും മറ്റൊരാൾ നമ്മൾ വ്യവഹരിക്കുമ്പോൾ അവിടെ വ്യവഹാരത്തിന്റെ മുകളിൽ നീതി നടപ്പാക്കാണ്ടൊക്കെയാണ് ദൈവമാണ് ചെയ്യേണ്ടത്. പക്ഷെ ദൈവത്തിന് അവിടെ നീതി, കാരണം ഞാൻ എന്റെ തന്നെ ജഡ്ജായിട്ട് മാറുമ്പോൾ, ഞാൻ തന്നെ ഒരു ജഡ്ജ്മെന്റ് കാര്യത്തിൽ കാണുമ്പോൾ ദൈവത്തിനോട് ജഡ്ജ്മെന്റ് എടുക്കാണ്ടൊക്കെ സാധിക്കാതെ വരുന്നു എന്നുള്ള ഒരു ഒരു അർത്ഥം അങ്ങനെയാണ്. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കാൻ സാധിപ്പിക്കുന്നില്ല. ഈ കോപം പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടാത്ത എടുത്തുകാട്ടി ചെയ്യുമ്പോൾ ഇവിടെ ദൈവത്തിനൊന്നും ചെയ്യാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനും ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചാലോ അല്ലേ, ആരെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്താലും അവരെ വിധിക്കാൻ ദൈവത്തിന് അവസരം കൊടുക്കാറ്. സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പറയാൻ നമ്മള് പിന്നെ നീതിവാനെ അവരുടെ പ്രയാസങ്ങൾ വരുമ്പോഴേ ദൈവസന്നിധിയിലും ദൈവം അവരുടെ നീതിവാനെ തുണയ്ക്കുന്നു, ശത്രുവിന്റെ മേലെ അവർ ഇടുത്തി വഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒത്തിരി ഭാഗമാണെന്ന് വായിക്കുന്നുണ്ട്. അതൊക്കെ വായിക്കുന്ന പ്രധാന കാര്യമാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യങ്ങളൊന്നും പ്രസ്താവിക്കുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീതിമാ യഥാർത്ഥ നീതിയുള്ള വ്യക്തി എന്ന് പറയുന്നത് കോപം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായാലും ആ കോപത്തിന്റെ ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കും. ആര് എന്ത് ശത്രു ചെയ്താലും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം വ്യവഹാരം കാണാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ പരസ്പരം വ്യവഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ അതുവഴി അംഗമില്ലാതെ പോകുന്നു. അവിടെ ദൈവത്തിന്റെ നീതി പോലും പ്രവർത്തിപ്പാണ്ട് അവിടെ സാധിക്കാതെ പോകുന്നു. പിന്നെ 21-ാം വാക്യം ആകെ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിന്ന. വചനം സൗമ്യതയോടെ, ദൈവത്തിന്റെ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയാണ് പറയുന്നത്. സൗമ്യത എന്ന് പറഞ്ഞാൽ എത്ര അത്ര വളരെ ശാന്ത സ്വഭാവത്തോടുകൂടി നന്മയോടുകൂടി ദൈവവചനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് കൈക്കൊള്ളണം. ആകെ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും അധാർമികതയും നമ്മളെ നശിപ്പിക്കുന്ന ഒത്തിരി അശുദ്ധിയുണ്ട്, അതൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ഇതൊക്കെ മാറ്റി പറഞ്ഞിട്ട് നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള സ്ഥലങ്ങളിലേക്ക് വചനത്തെ സ്വാമിയിലൂടെ ഉൾക്കൊള്ളണം എന്നവിടെ. അതിൽ അവിടെ കൂടുതൽ വിശദാംശത്തിന്റെ ഒന്നും ആവശ്യമില്ല, അത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. 21-ാം വാക്യത്തിൽ പറയുന്നത് എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരായി തീരരുതാണ്. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ കഥിക്കാതെ അതിൽ ചെയ്യും അത് അതിനെ ചെയ്യുന്നവരായിട്ട് ഇരിക്കുവിൻ. നമുക്ക് ഈ വചന ചില ആളുകൾക്ക് എനിക്കറിയാം ഈ പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് ഒരു കാലമാണ്. ആരും വച്ചാലും കേൾക്കും, എവിടെ പോയാലും കേൾക്കും. ഈ വചനത്തിന് വേണ്ടി ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഈ ചിലരുടെയൊക്കെ വിചാരമാണ് ഒത്തിരി പ്രസംഗം കേൾക്കുന്നത് ഈ വിശുദ്ധിയുടെ ഭാഗമാണ് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലല്ല കേട്ടോ, ഈ ഒത്തിരി പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് ഞാനങ്ങൾ നല്ലവരാണെന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഈ നല്ലവരെ ജീവിക്കുന്ന വലിയ പ്രസംഗവും കേൾക്കണ്ട, ഒറ്റ വാക്യം കേട്ടോ, ഒരു പ്രസംഗം കേട്ടാൽ മതി. ഒറ്റ വാക്കിൽ നല്ലത് കൊള്ളത് കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തെ മാറാനായിട്ട്. ഈ ഒരുപാട് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ പലരെയും ശ്രദ്ധിക്കും. ഒരു സംഗതി വീട്ടിലുള്ള സംഗതിയാണ് ഈ ഈ പ്രസംഗം കേൾക്കുന്നത് ജീവിതത്തിന് ഭാഗമായിട്ട് അവരോട് എല്ലാം പ്രസംഗം കേൾക്കുന്നവരുണ്ട്, ആരോടെല്ലാം കേൾക്കുന്നവരുണ്ട്. ഞാനൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു പറഞ്ഞു കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രസംഗം കേൾക്കുന്നത് ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് വേർതിരിക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വളരെ അച്ഛൻ ഈ പ്രസംഗിക്കുന്ന ക്ലാസ് ഒന്നും കേൾക്കുന്ന എന്നല്ലാതെ ഞാൻ പറഞ്ഞത് ഈ നമ്മൾ നന്മയോടെ ഉൾക്കൊള്ളാനോട് പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന സംഗതികള് നന്മയോട് ഉൾക്കൊള്ളാൻ പഠിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്, ഈ ക്ലാസ് എടുക്കുന്ന അല്പമെങ്കിലും ഒന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഒരു കാര്യമില്ല, വെറുതെ ഒരു മണിക്കൂർ സമയം കളയാനുള്ളതുള്ളു. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മളെ കൂടുതൽ ആത്മീയ തലത്തിൽ വളരാനും അറിയാനുമായിട്ട് നന്മ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ഒരുക്കുന്നതാവണം നമ്മുടെ ഈ സേവയൊക്കെ. അതുകൊണ്ട് വചനം കേൾക്കുന്നത് കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുക എന്നാണ്, ഈ ഒരുപാട് കേട്ടിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥ എന്നറിയാം, തങ്ങളെ തന്നെ ചതിക്കുക എന്നാണ്. നമ്മൾ ആത്മാവിനെ വഞ്ചിക്കുക ചെയ്യുന്നത്, നമ്മൾ മനസാക്ഷിയെ വഞ്ചിക്കുക ചെയ്യുന്നത്, ഒരുപാട് ഈ വചനം പ്രസംഗിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ പറയാൻ, ഉദാഹരണങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും സമയം എത്തിച്ചേർത്തില്ല. ഒരുത്തിന് വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവന്റെ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളുകളോട് ഒക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാവും അതൊക്കെ അക്കൗണ്ടിൽ അർപ്പിക്കുന്നതല്ലേ. ഈ അവന്റെ ഒരുത്തൻ നമ്മുടെ മുഖം, നിങ്ങളൊക്കെ നമ്മുടെ മുഖം കണ്ണാടി നോക്കുന്നവരാ. ഈ കണ്ണാടി നോക്കി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പറ്റി എന്തെങ്കിലും ഓർമ്മ നിങ്ങൾക്കുണ്ടോ? എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നൊരു സംഗതി, നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പലരെയും മുഖം ഇപ്പോഴും നമ്മുടെ കണ്ണി വരും, പക്ഷെ നമ്മുടെ മുഖം നമ്മുടെ കണ്ണി വരാറുണ്ടോ? വളരെ കുറവാണ്. അതില്ല, വരത്തില്ല, വരെ കുറവെന്നല്ല, അങ്ങനെ വരാറുള്ളൂ നമുക്ക്. അതൊരു പ്രത്യേകത മനുഷ്യന്റെ, നമുക്ക് നമ്മുടെ മുഖം എപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കാറില്ല, പത്ത് പേർക്ക് മുഖത്ത് നമുക്ക് ഓർമ്മയിൽ നിൽക്കാറുണ്ട്. അപ്പൊ അതുപോലെയാണ് ഈ വചനം കേട്ടിട്ട് അനുസരിക്കാത്തവരാണ് പറയുന്നത്. അവൻ തന്നെ കണ്ട് പുറപ്പെട്ടു, താൻ ഇരുന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. അത് മനുഷ്യന്റെ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു സ്വഭാവമായിട്ട് വേണം നമുക്ക് അതിനെ കണക്കാക്കാനായിട്ട്. പിന്നെ 26 അവന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വധിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് വിവരിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാകുന്നു. ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞ് ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് നടന്നാല് അവൻ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാകുന്നു. ദിനവാദീയത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ എന്താണ്, യഥാർത്ഥ ഭക്തി എന്താണെന്നുള്ളത് 27 വാക്യത്തിൽ, അത് അടിവരി ഇട്ടോർക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. അടിവരി ഇട്ടോ യഥാർത്ഥ ഭക്തി എന്ത് അല്ലേ? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാവുന്നു. ഈ പലരുടെയും ഞാൻ ഭക്തി എന്ന് പറയുന്നത് തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെ നിർമ്മിച്ചാൽ, ഈ നിങ്ങൾ ഒരുത്തൻ തന്നെ നാവരി കഴിഞ്ഞാലിടാതെ അവരെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെ നിർമ്മിച്ചാൽ അവരുടെ ഭക്തി വരും. എന്നുവെച്ചാൽ ഒരേ കയറി ഒരു ഉദാഹരണമാണ്. അത് ഈ പറയുന്ന പോലല്ല, വാവിന് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തിയുടെ സ്വഭാവമല്ല, അത് വേണ്ടാതെ മാത്രമല്ല പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ ഒരു മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് വ്യാപകത്തിലെ ഓർപ്പിക്കുന്നത് അല്ലെ. അനാഥരെയും വിധവമാരെയും ചെന്ന് സങ്കടത്തിൽ ചെന്ന് കാണുക, പിന്നെ ലോകത്താലുള്ള കളങ്കം പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ സഹജീവികളെ സ്നേഹിക്കുവാനും പാപം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി എന്നുള്ളതാണ് വ്യാപകത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പം അതോടുകൂടി എല്ലാം നേടിക്കൂടും അല്ലെ. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്നത് എന്താ? ജീവിതത്തിന്റെ വിശുദ്ധിയാ അല്ലെ. നമ്മുടെ പ്രാർത്ഥന പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ മാറുന്നത് എവിടെയാണ്? നമ്മുടെയൊക്കെ നാളെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോകത്തോക്കത്തിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളതാണ്. പക്ഷെ അതല്ല പ്രാർത്ഥന, അതൊക്കെ ചുമ്മാ പറഞ്ഞ പ്രാർത്ഥനയല്ല ഒന്നും, അതൊക്കെ കൽപ്പിഷ്ടമായിട്ട് ചില കാര്യങ്ങൾ നേടാനുള്ള ഭാഗ്യം. അതൊന്നും അല്ല ദൈവം കാണുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ദൈവം കാണുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള പ്രാർത്ഥനയാണ്, ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പാവകളെ സഹായിക്കാന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളായി വേദഭാഗത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഞാൻ സമയത്തിന്റെ കൂടുതൽ നിർത്തുകയാണ്. വളരെ വാദമായ പഠനങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. കഴിവത് വായിക്കുക. ക്ലാസ്സിൽ കേട്ടിരുന്ന എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ മറച്ചോളണമേ, ദൈവാർത്ഥ കാലവക്കല സ്നേഹത്തിലും മറച്ചോളണമേ. ആമേൻ. പിതാവ് ദൈവത്തിന്റെ സ്നേഹവും മേഖലയാണ് പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാകും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകണമേ. പറയാനുണ്ട് പ്രത്യേകിച്ച്?
ചില പ്രത്യേക കാരണങ്ങളാൽ ബഹുമാനം ഇവിടെ PCORS ക്ലാസ് നാളെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അച്ഛൻ അറിയിച്ചു. അതുകൊണ്ട് നാളെ അച്ഛന്റെ ക്ലാസ് ഇല്ല. സോ ഇതിൽ സംബന്ധിക്കുന്നവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് അറിയിക്കുക, വേണം നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. മനോജും ഈ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. നാളെ അച്ഛന്റെ നാളെ ക്ലാസ് ഇല്ലായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കുന്ന
ഓർമ്മ. ഓക്കെ, നമ്മുടെ ജിജി ഓൾറെഡി പ്രഖ്യാപിച്ചു നാളെ PCORS സൗകര്യം സർഹയില്ലാത്തവരുടെ ക്ലാസ്സിൽ നിന്നുള്ളത്. അത് എല്ലാവരും പ്രത്യേകമായിട്ട് അവർക്ക് മറ്റുള്ളവരോട് അറിയിക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.